السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല സർവ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അവനു മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടിയാണ്. സൂറത്തു സാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യരെയാകട്ടെ ജിന്നുകളെയാകട്ടെ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതിനു വേണ്ടിയല്ലാതെ ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടില്ല. ഈ ഇബാദത്തുകൾ വ്യത്യസ്ത രൂപങ്ങളിലുണ്ട്, വ്യത്യസ്ത ഇനങ്ങളുണ്ട്. അവയെക്കുറിച്ചാണ് കഴിഞ്ഞ ദർസിൽ നാം ചുരുങ്ങിയ രൂപത്തിൽ വിവരിച്ചത്. എപ്പോഴാണ് ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുക, എന്തെല്ലാമാണ് ഇബാദത്തിൻ്റെ സ്തംഭങ്ങൾ, ഇങ്ങനെയുള്ള ചില വിഷയങ്ങളാണ് കഴിഞ്ഞ തവണ നാം പറഞ്ഞത്. ഇനി ഇബാദത്തിൽ ഉൾപ്പെടുന്ന ചില ഇനങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കാനുള്ളത്. ഈ പുസ്തകത്തിൽ ഗ്രന്ഥകർത്താവ് പറയുന്നു, فمن منها صرف شيئا لغير الله فهو مشرك كافر. الله سبحانه وتعالى كل عبادتകളിൽ فمن صرف منها شيئا ഏതെങ്കിലും ഒരു ഇബാദത്ത് ഒരാൾ അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാൽ فهو مشرك كافر. അവൻ മുഷ്രിക്കാണ്, അവൻ കാഫിറാണ്, മുസ്ലിമല്ല, അവൻ തൗഹീദുള്ളവനല്ല. അല്ലാഹു സുബ്ഹാനഹു വതആലക്കുള്ള ഇബാദത്തിൽ പങ്കുചേർത്താൽ അതോടുകൂടി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ആ അവസ്ഥയിലാണ് അവൻ മരിക്കുന്നത് എങ്കിൽ അവൻ ഖബറിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത് കാഫിറായിക്കൊണ്ടാണ്, മുഷ്രിഖായിക്കൊണ്ടാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അവൻ മുൻപ് മുസ്ലിമായിരുന്നു എങ്കിൽ അവൻ മുർത്തദായി മാറുന്നതാണ്. ഈ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരാൾക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ല. മുസ്ലിം ഉമ്മത്തിലെ സർവ പണ്ഡിതന്മാരും ഏകോപിച്ച കാര്യത്തിൽ പെട്ടതാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന് അർഹതപ്പെട്ട അവകാശപ്പെട്ട ഇബാദത്തുകളിൽ എന്തെങ്കിലും ഒന്ന് ഒരാൾ അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാൽ അവൻ മുശ്രിക്കാകുമെന്ന കാര്യം. ഇനി ഈ ഇബാദത്തുകളിൽ ഓരോ ഇബാദത്തിൻ്റെയും തെളിവാണ് അദ്ദേഹം ഇവിടെ ഒരുക്കുന്നത്. ഒന്നാമത്തെ ഇബാദത്തായി നാം പറഞ്ഞത് ദുആആണ്, പ്രാർത്ഥനയാണ്. അതിനുള്ള തെളിവ് വദ്ദലീലു ഖൗലുഹു തആല, ഈ പറഞ്ഞതിനുള്ള തെളിവ് വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു ബിഹ് ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹ് ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. ഇതാണ് ആ പറഞ്ഞതിനുള്ള തെളിവ്. സൂറത്തുൽ മുഅ്മിനൂനിലെ 117-ാമത്തെ ആയത്താണത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം ഒരു ഇലാഹിനെ നിശ്ചയിച്ചാൽ, ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഒരു ആരാധ്യനെ നിശ്ചയിച്ചാൽ, ലാ ബുർഹാന ലഹു ബിഹി, അവന് ആ കാര്യത്തിൽ വ്യക്തമായ ഒരു തെളിവും കാണിച്ചു നൽകാൻ സാധിക്കുകയില്ല. ശിർക്ക് ചെയ്യുന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ ബുർഹാനായി, ബുർഹാൻ എന്ന വാക്ക് അതിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ അറബിയിൽ ദലീൽ എന്നാണ് തെളിവിന് പറയാറുള്ളത്. എന്നാൽ ബുർഹാൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിഷേധിക്കാൻ സാധിക്കാത്ത വ്യക്തമായ സൂര്യപ്രകാശം പോലെ പ്രകടമായ തെളിവ്, അതാണ് ബുർഹാൻ എന്ന വാക്കിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം ഒരാൾ മറ്റൊരാളെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ, ദുആ ചെയ്യുകയാണ് എങ്കിൽ, ഇബാദത്ത് ചെയ്യുകയാണ് എങ്കിൽ, ലാ ബുർഹാന ലഹു ബിഹ്, അവന് വ്യക്തമായ ഒരു തെളിവ് അവൻ ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് കാണിച്ചു നൽകാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉറപ്പാണ്. അവന് ചിലപ്പോൾ അവ്യക്തതയുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞേക്കാം, ദുർബലമായ ചില തെളിവുകൾ പറയാൻ സാധിച്ചേക്കാം, ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ വ്യക്തമായ ഒരു സംശയത്തിനും ഇട നൽകാത്ത രൂപത്തിലുള്ള ഒരു തെളിവ്, അല്ലാഹുവല്ലാത്തവരെ ദുആ ചെയ്യാൻ, അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, അല്ലാഹുവല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാൻ, അല്ലാഹുവല്ലാത്തവരോട് സഹായം തേടാൻ അവന് കാണിക്കാൻ സാധിക്കുകയില്ല. എത്ര വലിയ ആളാണെങ്കിലും ബുർഹാൻ ഉണ്ടാവുകയില്ല, വ്യക്തമായ ഒരു തെളിവ്. ചിന്തിച്ചു നോക്കൂ, കാലങ്ങളായി അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരും തമ്മിൽ നടക്കുന്ന തർക്കങ്ങൾ പരിശോധിച്ചു നോക്കൂ. എത്രയെല്ലാം തെളിവുകൾ കൊണ്ടുവന്നാലും അവ അവ്യക്തതയുള്ളതാണ്. ഉറപ്പിച്ച ഒരു തെളിവ് എന്ന് പറയാവുന്ന ഒരു കാര്യം, ഒരൊറ്റ തെളിവ് പോലും ഖുർആനിൽ 6000-ൽ പരം ആയത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ നിന്ന് സ്ഥിരപ്പെട്ട അനേകം ഹദീസുകളുണ്ട്. അതിൽ തന്നെ ധാരാളക്കണക്കിന് പ്രാർത്ഥനകളുണ്ട്. ഏതെങ്കിലും ഒന്ന്, ഇതാ ഇനി ഒരു തർക്കത്തിന് വകുപ്പില്ലാത്ത രൂപത്തിൽ വ്യക്തമായ ഒരു തെളിവ്, ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ അവിടുന്ന് മുൻഗാമികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നബിയെ വിളിച്ചു പ്രാർത്ഥിച്ച ഒരു സംഭവം, ഇതാ സഹായം തേടിയ ഒരു സംഭവം, ഇതാ സഹാബികൾ റസൂലുള്ളയുടെ ഖബറിന് അരികിൽ വന്നുകൊണ്ട് പ്രാർത്ഥിച്ച ഒരു സംഭവം, ഇതാ ഉണ്ടോ ഏതെങ്കിലും ഒരു തെളിവുണ്ടോ? വ്യക്തമായി ഉറപ്പായി പറയാൻ സാധിക്കുന്ന ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ ബുർഹാന ലഹു ബി, അവൻ ആ പറഞ്ഞതിന് വ്യക്തമായ ഒരു തെളിവ് കാണിക്കാൻ സാധിക്കുകയില്ല. തർക്കിക്കുന്നവരോട്, വീണ്ടും വീണ്ടും തർക്കിക്കുന്നവരോട് മനസ്സ് തുറന്ന് ചിന്തിക്കാൻ പറയാനുള്ള കാര്യം ഇതാണ്. സഹോദര, ആലോചിച്ചു നോക്കുക, ഇത് ഇസ്ലാമിലെ അഖീദയിൽപ്പെട്ട കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിന് തെളിവായി പറയേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം പേരറിയാത്ത ഏതോ ഒരു മനുഷ്യൻ റസൂലുള്ളയുടെ ഖബറിന്റെ അരികിൽ വന്ന് മഴക്ക് വേണ്ടി തേടി എന്ന സംഭവമാണോ? അങ്ങനെ ഏതെങ്കിലും ഒരാൾ ചെയ്തതാണോ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിനുള്ള തെളിവ്? അതാണോ തെളിവ്? അതല്ലെങ്കിൽ പണ്ഡിതന്മാർ ദൈഫാണ്, ദുർബലമാണ്, മൗദൂആണ്, കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെ പറയുന്ന ഹദീസുകൾ, ആ ഹദീസുകളിൽ നിനക്ക് കണ്ടെത്താൻ കഴിയുന്ന തെളിവുകളാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കുമായി ബന്ധപ്പെട്ടതിനുള്ള തെളിവ്? ഇതാണ് അതിനുള്ള തെളിവ്. ലാ ബുർഹാന ലഹു ബിഹ്, അവൻ ഒരിക്കലും അല്ലാഹുവിന് പുറമെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് തെളിവായി സംശയലേശമന്യേ തെളിയിക്കാവുന്ന ഒരു പ്രമാണം കൊണ്ടുവന്ന് നൽകാൻ സാധിക്കുകയില്ല. എത്രയായാലും എന്തൊക്കെയായാലും അല്ലേ, ചില ആളുകൾ പറയാറുണ്ട് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ തെളിവുകൾ പലപ്പോഴും അങ്ങേയറ്റം ദുർബലമായിരിക്കും. ഒരിക്കൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാമെന്ന് പറയുന്ന ഖബറിനരികിൽ പോയി സഹായം തേടുന്ന ഒരു മനുഷ്യൻ, അയാളും മറ്റൊരാളും തമ്മിൽ തർക്കമായി. അയാൾ പറഞ്ഞു, ശുഹദാക്കളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അവർ മരിച്ചിരിക്കുന്ന ആളുകളല്ല, ഫഹും അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവർ അല്ലാഹുവിന്റെ അരികിൽ ജീവനോടെ ഇരിക്കുന്നവരാണ്. അല്ലാഹുവിന്റെ അരികിൽ ജീവനോടെ ഇരിക്കുന്നതിനോട് അവർ ചോദിക്കാൻ പറ്റുമോ? അതൊക്കെ വേറെ കാര്യമാണ്.
ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ അവരോട് തേടാൻ പറ്റുമോ? അത് അടുത്ത ചോദ്യമാണ്. പക്ഷെ അയാൾ വലിയ തെളിവായി പറഞ്ഞതാണ്, ഫഹു അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവർ തങ്ങളുടെ റബ്ബിന്റെ അരികിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അപ്പൊ ഇയാൾ തർക്കിക്കുന്ന ആൾ സാധാരണക്കാരനാണ്. അയാൾ പറഞ്ഞു എന്റെ ബാക്കിയും കൂടി ഓതിയാൽ മതി. എന്താണ് ഇതിന്റെ ബാക്കി? അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ നിന്ന് ഉപജീവനം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫഹും യർസുഖൂൻ എന്നല്ല പറഞ്ഞത്, അവരാണ് ഉപജീവനം നൽകുന്നത് എന്നാണോ അല്ലാഹു പറഞ്ഞത്? അല്ല, ഫഹും യുർസഖൂൻ, അവർക്ക് അല്ലാഹു ആണ് ഉപജീവനം നൽകുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു പുറമെയുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി, അവന്റെ വിചാരണ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ മാത്രമാണ്. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹു അല്ലാത്തവരെ ഒരാൾ ദുആ ചെയ്താൽ അല്ലാഹു പറയുന്നു, അവന്റെ വിചാരണ എന്റെ പക്കലാണ്, ഞാനാണ് അവന്റെ കാര്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഒരുത്തനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി, അപ്പൊ അവിടുത്തെ എസ് ഐ പറയാൻ അവനെ പറഞ്ഞേക്കുമ്പോ, ഇപ്പൊ പോയിക്കോ, ഇനി എന്തെങ്കിലും കാണിച്ച നീ എന്റെ അടുത്തേക്കാണ് വരാനുള്ളത്, നിന്റെ കാര്യം ഞാനാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ പേടി എന്തായിരിക്കും? മാലിക്കുൽ മുലൂഖായ അസീസായ ജബ്ബാറായ അല്ലാഹു ആണ് പറയുന്നത്, ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി, അവന്റെ വിചാരണ അല്ലാഹുവിന്റെ അരികിലാണ്. അവന്റെ വിചാരണ ഒരാൾക്കും വിട്ടുകൊടുക്കുന്നതല്ല, അവനെ ഞാനാണ് ചോദ്യം ചെയ്യാനുള്ളത്. ചില്ലറ കാര്യമല്ല അത്, ചെറിയ താക്കീതല്ല അത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, ഒരിക്കലും കുഫാറുകൾ കാഫിറീങ്ങൾ അവർ വിജയിക്കുകയില്ല. ഈ ആയത്ത് മൂന്ന് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് ഒരു തെളിവില്ല. രണ്ട്, അവന്റെ വിചാരണ അല്ലാഹു സുബ്ഹാനഹു വ തആല കടുത്ത രൂപത്തിൽ വിചാരണ നടത്തുന്നതാണ്. മൂന്നാമത്തെ കാര്യം, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചവൻ കാഫിറാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, കാഫിറുകൾ വിജയിക്കുകയില്ല എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഈ ആയത്ത് അല്ലാഹു അല്ലാത്തവരെ ദുആ ചെയ്യുന്നത് കുഫ്രാണ് എന്നതിനുള്ള വ്യക്തമായ തെളിവുകളിൽ പെട്ടതാണ്. വഫിൽ ഹദീസ്, ഹദീസിൽ വന്നിരിക്കുന്നു, അദ്ദുആഉ മുഖുൽ ഇബാദ, ദുആ പ്രാർത്ഥന എന്നത് മുഖുൽ ഇബാദ, അത് ഇബാദത്തിന്റെ മജ്ജയാണ്. ഒരു മനുഷ്യന് മജ്ജയില്ലെങ്കിൽ ജീവിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അവന്റെ ശരീരത്തിൽ കാര്യമായി ഉള്ളത്, അവനെ നിലനിർത്തുന്നത് ആ മജ്ജയാണ്. അതുപോലെ ഇബാദത്തിന്റെ മജ്ജയാണ് ദുആ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസിൽ ചെറിയ ചില ദുർബലതകൾ ഉള്ളതായി പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ ശക്തമായ രൂപത്തിലുള്ള ഹദീസ് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഹദീസിൽ പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്നു ഇബാദത്ത്, പ്രാർത്ഥന അത് തന്നെയാകുന്നു ആരാധന. അല്ല, ഒരു വസ്തുവിന്റെ മജ്ജയാണ് എന്ന് പറയുന്നതിനേക്കാൾ ശക്തമാണ് ആ വസ്തു തന്നെ ഇബാദത്ത് പ്രാർത്ഥനയാണ് എന്ന് പറയാൻ. നമ്മുടെ ശരീരത്തിൽ മുഴുവൻ മജ്ജയാണോ? അല്ല, മജ്ജ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതേപോലെ തന്നെ ഇബാദത്തിന്റെ മജ്ജയാണ് പ്രാർത്ഥന, അതായത് ഇബാദത്തിലെ പ്രധാനപ്പെട്ട ഘടകമാണ് പ്രാർത്ഥന എന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ അവിടെ നിന്ന് പറഞ്ഞത്, അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്നു ഇബാദത്ത്. ഇത് കൂടുതൽ ശക്തമായ അർത്ഥമാണ്. വദ്ദലീലു ഖൗലുഹു തആല, പ്രാർത്ഥന ഇബാദത്താണ് എന്നതിനുള്ള തെളിവുകളിൽ പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്ത്, وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. ارتتلي ودا وقال ربكم نينغلد رب പറഞ്ഞിരിക്കുന്നു. ആരാണ് നിങ്ങളുടെ റബ്ബ്? അല്ലാഹുവാണ്, സുബ്ഹാനഹു വ തആല. وقال ربكم നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. ആ വാക്കിൽ
ഏതൊരു വിശ്വാസമുള്ള മനുഷ്യന്റെയും ഹൃദയത്തെ തൊട്ടുണർത്തുന്ന പ്രയോഗമുണ്ട്. നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ റബ്ബാണ്, നിങ്ങളെ പടച്ചവനാണ്, നിങ്ങളെ ഇഷ്ടമുള്ളവനാണ്, നിങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നവനാണ്, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനാണ്. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. നിന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഉമ്മ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? വഖാല റബ്ബുക്കും, നിന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. ഉദ്ഊനീ, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക, നിങ്ങൾ എന്നോട് സഹായം തേടുക, എന്നോട് നിങ്ങൾ ചോദിക്കുക. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഈ ആയത്തിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല നിന്റെ അരികിൽ നിന്നൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെന്താണ്? ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്നതാണ്. അത് നീ അനുസരിച്ചാൽ അള്ളാഹുവിനോട് നീ ആവശ്യപ്പെടുന്നത് അവൻ നിനക്ക് നൽകുന്നതാണ്. അള്ളാഹു നിന്നോട് ആവശ്യപ്പെട്ട കാര്യം നീ ചെയ്താൽ, നീ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന കാര്യം അള്ളാഹു നിനക്ക് നൽകുന്നതാണ്. ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക, സ്തജീബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ആർക്കാണ് സുബ്ഹാനല്ലാഹി ഉറപ്പ് നൽകാൻ സാധിക്കുക? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വാഗ്ദാനമാണത്. ഇത് വിശുദ്ധ ഖുർആനിൽ കേട്ടതിന് ശേഷം നോക്കൂ നിങ്ങൾ. ചില ആളുകൾ പറയും, നമ്മൾ അള്ളാഹനെ വിളിച്ച് ദുആ ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കൂല, നമ്മൾ അള്ളാഹനെ വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരുണ്ട്, നബിമാരുണ്ട്, അവരോട് പറഞ്ഞിട്ട് അവർ അള്ളാഹനോട് പറഞ്ഞാലല്ലേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. നോക്കൂ നിങ്ങൾ ഈ ആയത്തിൽ അള്ളാഹു എന്താണ് പറഞ്ഞത്? വഖാല റബ്ബുക്കും, ഉദ്ഊനി, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. അള്ളാഹു നബിമാരുടെ മാത്രം റബ്ബാണോ? ഔലിയാക്കന്മാരുടെ മാത്രം റബ്ബാണോ? നിന്റെ റബ്ബല്ലേ? നിന്നെ അവനല്ലേ പഠിച്ചത്? നിനക്ക് അവനല്ലേ റിസ്ക് നൽകിയത്? വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു. ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക, സ്തജീബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ കാണാം, സലുല്ലാഹ മിൻ ഫദ്ലി, നിങ്ങൾ അല്ലാഹുവിനോട് അവന്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുക. ഫഇന്ന അല്ലാഹ യുഹിബ്ബു അൻ യുസ്അൽ, അല്ലാഹു അവനോട് ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട്. ചില കവികൾ പറഞ്ഞു, ലാ തസ്അലന്ന ബുനയ്യ ആദമ ഹാജതൻ, ആദമിന്റെ മക്കൾ മനുഷ്യർ, അവരോട് നീ ഒരു കാര്യവും ചോദിക്കരുത്. വസലില്ലദീ അബ്വാബുഹു ലാ തുഹ്ജബു, ഒരിക്കലും വാതിലുകൾ നിന്റെ മുന്നിൽ കൊട്ടിയടക്കാത്ത റബ്ബിനോട് നീ ചോദിക്കുക. വബുനയ്യു ആദമ ഹീന യുസ്അലു യഗ്ളബു, ആദമിന്റെ മക്കൾ മനുഷ്യർ അവരോട് ചോദിച്ചാൽ അവർക്ക് ദേഷ്യം പിടിക്കും. വല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആലഹു, അല്ലാഹു ദേഷ്യം പിടിക്കുന്നത് നീ അവനോട് ചോദിക്കാതിരുന്നാലാണ്. മനുഷ്യർ എത്ര ആളുകളാണെങ്കിലും, എത്ര നിന്നോട് ഇഷ്ടമുള്ളവരാണെങ്കിലും, നീ ഒരു തവണ ചോദിച്ചു അപ്പോൾ തന്നെ ചിലപ്പോൾ അവൻ അത് ഇഷ്ടം അനിഷ്ടമുണ്ടാക്കും. രണ്ടാമത് ചോദിച്ചു, മൂന്നാമത് ചോദിച്ചാൽ ചിലപ്പോൾ അവൻ പറയും, എല്ലപ്പോഴും ഇങ്ങോട്ട് തന്നെ വരണ്ടേയില്ല എന്ന് പറയും. വല്ലാഹു യഗ്ളബു ഇൻ തറക്ത സുആല, അല്ലാഹു ദേഷ്യം പിടിക്കുന്നത് നീ അവനോട് ചോദിക്കുന്ന അവസാനിപ്പിച്ചാലാണ്. എങ്ങനെയാണ് സഹോദര നിനക്ക് റബ്ബിനോട് ചോദിക്കാതിരിക്കാൻ കഴിയുക? എങ്ങനെയാണ് നിനക്ക് അല്ലാഹു അല്ലാത്തവരുടെ മുൻപിൽ കൈനീട്ടാൻ കഴിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹയ്യുൻ സിതീർ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഹയ്യാൻ, അങ്ങേയറ്റം ലജ്ജിക്കുന്നവനാണ്, അവൻ അങ്ങേയറ്റം മറ സ്വീകരിക്കുന്നവനാണ്, മറ ഇഷ്ടപ്പെടുന്നവനാണ്. يستحي من عبده اذا رفع يديه اليه ان يردهما صفرا, തന്റെ അടിമ അവനിലേക്ക് കൈകൾ ഉയർത്തിയാൽ ആ കൈകൾ ശൂന്യമാക്കി തിരിച്ചയക്കുന്നതിൽ നിന്ന് അവൻ ലജ്ജിക്കുന്നുണ്ട്. യാ സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് നീ റബ്ബിനോട് ചോദിക്കാതിരിക്കുക? എങ്ങനെയാണ് നീ റബ്ബിനോട് തേടാതിരിക്കുക? وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, ഞാൻ അവർക്ക് വളരെ അടുത്തുള്ളവനാണ്. എന്നോടൊരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഞാൻ അവരുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നതാണ്.
എങ്ങനെയാണ് സഹോദര അള്ളാഹു അല്ലാത്തവരോട് നിനക്ക് ദുആ ചെയ്യാൻ കഴിയുക? എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അല്ലാത്തവരോട് നിന്റെ ഏതൊരു കാര്യമാകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, നിനക്ക് ചോദിക്കാൻ കഴിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിതൃവ്യ പുത്രനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നി ഉഅല്ലിമുക കലിമാത് ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, പൊന്നു മകനെ ഞാൻ നിനക്ക് ചില വാക്കുകൾ പറഞ്ഞു നൽകാം. ഇഹ്ഫദില്ലാഹ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. യഹ്ഫദുക, അല്ലാഹു നിന്നെ സംരക്ഷിക്കുന്നതാണ്. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിന്റെ ഏതൊരു കാര്യത്തിനും അല്ലാഹു നിനക്ക് മതിയാകുന്നതാണ്. വഇദാ സഅൽത ഫസ്അലില്ലാഹ, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക. നീ ചോദിക്കുകയാണെങ്കിൽ എന്നോട് ചോദിച്ചോ എന്നല്ല, നീ ചോദിക്കുകയാണെങ്കിൽ എന്റെ ഖബറിന്റെ അരികിൽ വന്നോ എന്നല്ല, നീ ചോദിക്കുകയാണെങ്കിൽ ഔലിയാക്കന്മാരോട് തേടണമെന്നല്ല, നീ ചോദിക്കുകയാണെങ്കിൽ ജാരങ്ങൾ ഉണ്ടാക്കണമെന്നല്ല. വഇദാ സഅൽത ഫസ്അലില്ലാഹ, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടണം. സഹോദര പ്രിയപ്പെട്ട മുസ്ലിമേ, എങ്ങനെയാണ് അല്ലാഹു അല്ലാത്തവരോട് നിനക്ക് ചോദിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് അല്ലാഹു അല്ലാത്തവരോട് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് അല്ലാഹു അല്ലാത്തവരുടെ മുൻപിൽ നിന്റെ ഹൃദയം തുറക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാത്തവരോട് നിന്റെ ആവലാതി ബോധിപ്പിക്കാൻ കഴിയുന്നത്? യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, ഞാൻ എന്റെ വേദനകൾ സങ്കടങ്ങൾ പറയുന്നത് ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമാണ്. ഇതാണ് നബിമാർ പഠിപ്പിച്ച മാർഗം, ഇതാണ് ഖുർആൻ പഠിപ്പിച്ച മാർഗം, ഇതാണ് ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ട മാർഗം. ഈ ദുആ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് മാത്രമാണ് ആക്കേണ്ടത്. അതിനെ നീ എന്ത് പേരിട്ട് വിളിച്ചാൽ, നീ അതിന്റെ പേര് മാറ്റിയാൽ, അല്ലെ, ആളുകൾ പറയും ഇത് ഇസ്തിഗാസയാണ്, ഇത് ഇസ്തിആനത്താണ്, ഇത് ഇസ്തിഷ്ഫാആണ്. നീ എന്ത് പേരിട്ടാൽ, നീ ഏതെല്ലാം പേരുകളിൽ വിളിച്ചാൽ നിനക്കറിയാം, നിന്റെ ഹൃദയത്തിനുള്ളിൽ നിനക്കറിയാം നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയാണ്. നീ ആ ചോദിക്കുന്നതിലൂടെ അല്ലാഹുവിന് പുറമെയുള്ളവരെ അവലംബമാക്കുകയാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, ദുആ ഏറ്റവും മഹത്തരമായ ഇബാദത്താണ്. അത് നീ അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാൽ പിന്നെന്താണ് ഇസ്ലാമിൽ നിന്ന് ബാക്കിയുള്ളത്? പിന്നെന്താണ് ദീനിൽ ബാക്കിയുള്ളത്? ദുആനെ കുറിച്ച് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ചില പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ദുആ ഇസ്ലാമിൽ രണ്ട് രൂപത്തിലുണ്ട്. രണ്ട് രൂപത്തിൽ വിശുദ്ധ ഖുർആനിലും ഹദീസിലും ദുആ എന്ന പദം വന്നിട്ടുണ്ട്. ഒന്നാമത്തേത് ദുആ ഉമസ്അല. നമ്മൾ സാധാരണ പ്രാർത്ഥന എന്ന് പറയാറുള്ളത് അതിനെക്കുറിച്ചാണ്. അള്ളാഹുവെ നീ എന്നെ രക്ഷിക്കണമേ, അള്ളാഹു എൻ്റെ രോഗം മാറ്റിത്തരണേ, അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകണേ, അള്ളാഹു എൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ, എന്നെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. ഇതെല്ലാം ദുആ മസ്അല. അറബിയിൽ സുആൽ എന്ന് പറഞ്ഞാൽ എന്താ ചോദ്യം എന്നാ, അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നിന്റെ ആവശ്യങ്ങൾ ചോദിക്കുക, ഇത് ദുആ ആണ്, ഇത് പ്രാർത്ഥനയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകം പറയേണ്ടതില്ല. രണ്ടാമത്തേത് ദുആഉ ഇബാദ. നീ ചെയ്യുന്ന ഏതൊരു ഇബാദത്തും അതെല്ലാം ഒരർത്ഥത്തിൽ ദുആ ആണ്. ഏത് ഇബാദത്ത്? എന്തിനാണ് നിസ്കരിക്കുന്നത്? നിസ്കരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനുള്ളിലെ തേട്ടമെന്താണ്? അള്ളാഹുവെ, നിസ്കാരം കൊണ്ട് നീ എനിക്ക് സ്വർഗം നൽകണമേ എന്നാണ്, എന്നെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്നാണ്, അല്ലേ? ഈ തേട്ടമില്ലാതെ നീ നിസ്കരിക്കുമോ? ഇല്ല. നിസ്കാരം, അതിനുള്ളിലൊരു തേട്ടമുണ്ട്. സകാത്ത് നൽകുമ്പോൾ ഒരു വാക്കും നീ പറയാതെയാണ് ആ സമ്പത്ത് എടുത്തുകൊടുക്കുന്നത് എങ്കിലും നിന്റെ ഹൃദയത്തിൽ ഒരു തേട്ടമുണ്ട്. അള്ളാഹുവേ, ഇതാ എന്റെ സമ്പത്തിൽ നിന്നുള്ള ബാധ്യത നിറവേറ്റിയിട്ടുണ്ട്, ഇതിന്റെ പേരിൽ നീ എന്നെ ശിക്ഷിക്കരുത്. അള്ളാഹു, നീ ഇത് എന്റെ അരികിൽ നിന്ന് സ്വീകരിക്കണം, അല്ലെ, തേട്ടമുണ്ട്. ഏതൊരു ഇബാദത്തിലും പ്രാർത്ഥനയുടെ അംശമുണ്ടായിരിക്കും. പ്രാർത്ഥനയില്ലാത്ത ഒരു ഇബാദത്ത് ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ഏതൊരു ഇബാദത്താകട്ടെ, ഏതൊരു ആരാധനയാകട്ടെ, അതിലെല്ലാം ദുആ ഉണ്ട്. ദുആ ഇല്ലെങ്കിൽ അത് ഇബാദത്താവുകയില്ല.
ദുആ ഇല്ലാത്ത ഒരു ഇബാദത്തിനെ കുറിച്ച് ചിന്തിക്കാനും സാധിക്കുകയില്ല. ആ അർത്ഥത്തിൽ എല്ലാ ഇബാദത്തുകളും ദുആ ആണ്. അതുപോലെ തന്നെ എല്ലാ ഇബാദത്തുകളിലും ദുആ ഉണ്ട് എന്നതുപോലെ തന്നെ എല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രാർത്ഥനകളും തേട്ടങ്ങളും ചോദ്യങ്ങളും ഇബാദത്താണ്. പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാം, ഇസ്ലാമിലെ മഹത്തരമായ അനേകം ഇബാദത്തുകൾ അതിൻ്റെ പൂർണ്ണതയിൽ ഒരുമിക്കുന്ന സന്ദർഭമാണ് പ്രാർത്ഥന. ദുആ എന്ന് പറഞ്ഞാൽ പല ആളുകളും കടമയായി ചെയ്തു തീർക്കുന്ന, പറയുന്നത് എന്താണ് എന്ന് അറിയാതെ അങ്ങനെ ചൊല്ലിപ്പോകുന്ന പ്രാർത്ഥനയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നീ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ആ ദുആ, ആ പ്രാർത്ഥന ഇസ്ലാമിലെ മഹത്തരമായ പല ഇബാദത്തുകളും ഒരുമിക്കുന്ന വേളയാണ്. ചിന്തിച്ചു നോക്കൂ, അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണ്, അതല്ലെങ്കിൽ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണ്, മനസ്സറിഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തായിരിക്കും ഹൃദയത്തിലെ അവസ്ഥ? അള്ളാഹുവിൽ നമ്മൾ ഭരമേൽപ്പിക്കുന്നുണ്ട്, എന്തിനാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്? അള്ളാഹു ഈ പ്രാർത്ഥന കേൾക്കുമെന്ന വിശ്വാസത്തിലാണ്, തവക്കുലുണ്ട്, അതുപോലെ ഭയമുണ്ട്, അള്ളാഹു ഈ പ്രാർത്ഥന സ്വീകരിക്കുമോ തള്ളിക്കളയുമോ, പേടിയുണ്ട്, പ്രതീക്ഷയുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയില്ല. നോക്കൂ, നിങ്ങൾ എത്ര ഇബാദത്തുകളായി, മൂന്നെണ്ണപ്പം ഞാൻ ഇപ്പം തന്നെ പറ. പ്രാർത്ഥനയുടെ ആത്മാവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അല്ലേ മനുഷ്യൻ അവൻ്റെ അങ്ങേറ്റത്തെ താഴ്മ അള്ളാഹുവിന് മുന്നിൽ പ്രകടമാകുന്ന സന്ദർഭമാണ് പ്രാർത്ഥനയുടെ വേള. അവൻ മണ്ണിനോട് ചേരുന്ന അവസ്ഥ ചിലപ്പോൾ അവൻ അനുഭവിച്ചറിയും. അള്ളാഹുവിന് മുൻപിൽ ചില സന്ദർഭത്തിൽ ദുആന് വേണ്ടി നിൽക്കുന്ന വേളയിൽ അല്ലേ, അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലാ അഹ്മിലു ഹമ്മൽ ഇജാബ വലാകിൻ ഹമ്മ ദുആ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്നതല്ല എൻ്റെ ഹൃദയത്തിലെ ചിന്ത, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുക എന്നതാണ്. പ്രാർത്ഥന ശരിയാം വിധം വന്നാൽ ഉത്തരം അതിന് പിന്നിലുണ്ട്. നിനക്ക് നന്നായി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ടെന്ന്. അള്ളാഹു നിനക്ക് നല്ലവണ്ണം പ്രാർത്ഥിക്കാൻ തൗഫീഖ് നൽകിയിട്ടുണ്ട് എങ്കിൽ മനസ്സിലാക്കുക, ആ അള്ളാഹു നിനക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നിട്ടുണ്ട്. അപ്പോൾ ദുആ അനേകം ഇബാദത്തുകൾ ഒരുമിക്കുന്ന ഘട്ടമാണ്. അള്ളാഹുവിൻ്റെ മുൻപിൽ ശരിയായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ഹൃദയം തകർന്ന് തരിപ്പണമായി പോകും അള്ളാഹുവിന് മുൻപിൽ, അതിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അവൻ്റെ തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ബോധ്യപ്പെടുമ്പോൾ, അള്ളാഹുവിൻ്റെ പേരുകൾ ഉച്ചരിക്കുമ്പോൾ, അവനെ മഹത്വപ്പെടുത്തുമ്പോൾ, ഞാൻ ചെയ്തുപോയ കുറവുകൾ എടുത്തു പറയുമ്പോൾ, എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്ന് പറയുമ്പോൾ, അള്ളാഹുവെ നരകത്തിൽ എന്നെ ഒരിക്കലും പ്രവേശിപ്പിക്കരുതേ എന്ന് പറയുമ്പോൾ, ഈ തേട്ടത്തിൻ്റെ സന്ദർഭത്തിൽ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ താഴ്മ അത് ഇബാദത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ അവസ്ഥയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ലൈസ ശൈഉൻ അക്റമു അലല്ലാഹി തബാറക വ തആല മിന അദ്ദുആ. പ്രാർത്ഥനയേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അരികിൽ ആദരണീയമായ മറ്റൊരു കാര്യവുമില്ല ദുആനേക്കാൾ. കാരണം ഇസ്ലാമിലെ മഹത്തരമായ അനേകം ഇബാദത്തുകൾ ഒരുമിക്കുന്ന ഘട്ടമാണത്. ഹൃദയം കൊണ്ടുള്ള ദിക്റുണ്ട്, നാവ് കൊണ്ടുള്ള ദിക്റുണ്ട്, ഇതൊക്കെ ഉണ്ട്. നിസ്കാരം എന്തിനു വേണ്ടിയാണ് അള്ളാഹു നിശ്ചയിച്ചത്? വഅഖിമുസ് സലാത ലിദിക്രി, അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടിയാണ്. ദുആ ആകട്ടെ ഈ പറഞ്ഞതെല്ലാം ഒരുമിക്കുന്ന ഘട്ടമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ മര്യാദകൾ നമ്മൾ പഠിക്കണം. അതൊരു പഠിക്കേണ്ട വിഷയങ്ങളിലൊന്നാണ്. ദുആന്റെ അദബുകൾ, എങ്ങനെ ദുആ ചെയ്യണം, പല ആളുകൾക്കും അത് അറിയാത്തതിൻ്റെ പ്രശ്നമുണ്ട്. നേരെ അങ്ങ് ചോദിക്കുക എന്നതിനപ്പുറം അതിനു മുൻപ് പാലിച്ചിരിക്കേണ്ട മര്യാദകളുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരാൾക്ക് സാധിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ്. ഈ രണ്ട് അർത്ഥങ്ങളും ദുആന്റെ രണ്ട് അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് ദുആ ഉമസ്അല, ഒന്ന് അള്ളാഹുവിനോടുള്ള ചോദ്യമാണ്, തേട്ടമാണ്. രണ്ട് ഇബാദത്താണ്. ഈ രണ്ട് അർത്ഥങ്ങളും ഒരുമിച്ച് വരുന്ന അനേകം ആയത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതിലൊരു ആയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല, അവന് ഏറ്റവും നല്ല നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ഇവിടെ ഈ പറഞ്ഞ ദുആ രണ്ട് രൂപത്തിലുള്ള ദുആ ആണ്. ഒന്നാമത്തേത് തേട്ടമാണ്, അള്ളാഹുവിൻ്റെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവോട് ചോദിക്കുക. ശരിക്കും മനസ്സിലാക്കേണ്ട പാഠമാണിത്. എന്താണ് ഈ ആയത്ത്? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് അതിമഹത്തരമായ നാമങ്ങളുണ്ട്, ഫദ്ഊഹു ബിഹാ, നിങ്ങൾ ആ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ വിളിച്ചു ദുആ ചെയ്യണം. ഈ ദുആ രണ്ട് രൂപത്തിലുണ്ട്. ഒന്നാമത്തേത് ദുആ ഉമസ്അല, അള്ളാഹുവിനെ ഈ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വിളിച്ച് തേടുക. യാ ഹയ്യു യാ ഖയ്യൂം, അല്ലാഹുമ്മ اهدنا الصراط المستقيم، ربنا تقبل منا، يا رزاق ارزقني، يا رحمن ارحمني، يا رحيم ارحمني. ها ഇങ്ങനെ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം മുൻനിർത്തിക്കൊണ്ട് അതിന് യോജിച്ച കാര്യം പ്രാർത്ഥിക്കുക. റഹ്മാനെ, നീ എനിക്ക് റഹ്മത്ത് ചൊരിയണമേ. റസ്സാഖ് ആയവനെ, നീ എനിക്ക് റിസ്ക് നൽകണമേ. ഗഫൂർ ആയവനെ, നീ എനിക്ക് മഗ്ഫിറത്ത് നൽകണമേ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. രോഗികളെ സന്ദർശിക്കാൻ പോലുള്ള പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ റബ്ബൻ നാസ് അദ്ഹിബിൽ ബാസ്, ഇഷ്ഫി അൻത ഷാഫി, ലാ ഷിഫാഅ ഇല്ലാ ഷിഫാഉക, ഷിഫാഅൻ ലാ യുഗാദിറു സഖമ. എന്താണ് അതിൽ പറഞ്ഞത്? ഇഷ്ഫി അൻത ഷാഫി, അല്ലാഹുവേ നീ ഷിഫാ നൽകണം. നീ ആരാണ്? ഷാഫിയ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവനോട് തേടുക എന്നത് ഈ പറഞ്ഞതിൻ്റെ ഒന്നാമത്തെ അർത്ഥമാണ്. രണ്ടാമത്തെ അർത്ഥം, ഈ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറഹിമൂന ഇർഹമുഹും അർറഹ്മാൻ, ജനങ്ങളോട് കരുണ കാണിക്കുന്നവൻ അവനോട് റഹ്മാനായ റബ്ബ് കരുണ കാണിക്കും. അല്ലാഹു റഹ്മാനാണ്, നീ റഹ്മാനായ റബ്ബിൻ്റെ അടിമയാണ്, നീ റഹ്മത്തുള്ളവനാകണം, നീ കരുണ കാണിക്കുന്നവനാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ റഫീഖുൻ ഹുബ്ബുർ റിഫ്ഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല റഫീഖാൻ, അവൻ അങ്ങേറ്റം ഔദാര്യം കാണിക്കുന്നവനാണ്, സൗമ്യത പാലിക്കുന്നവനാണ്, മാപ്പ് നൽകുന്നവനാണ്. അവൻ നിന്റെ അരികിൽ നിന്ന് റിഫ്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നീ റിഫ്ക് കാണിക്കണം. അല്ലാഹു സമീഅൻ, എല്ലാം കേൾക്കുന്നവനാണ്, നിന്റെ സംസാരം നീ ശ്രദ്ധിക്കണം, ഹറാമായത് നിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരരുത്, അല്ലാഹു കേൾക്കുന്നുണ്ട്. നീ ബസീറ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബസീറാൻ, ഇരുട്ടും വെളിച്ചവും അവനൊരുപോലെയാണ്, ഇരുട്ടിലും വെളിച്ചത്തിലും നീ ഒരുപോലെയായിരിക്കണം, അല്ലാഹു നിന്നെ കാണുന്നുണ്ട്. ഇത് ഇബാദത്താണ്. ഈ രണ്ടർത്ഥത്തിലുള്ള ദുആവും ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഊഹു ബിഹാ, അള്ളാഹുവിന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്ന ഒന്ന് ഈ പറഞ്ഞ രൂപത്തിൽ പ്രാർത്ഥിക്കലാണ്, തേടലാണ്. രണ്ടാമത്തേത് ജീവിച്ചു കാണിക്കലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലില്ലാഹി തിസ്അതൻ വ തിസ്ഈൻ അസ്മ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മൻ അഹ്സാഹ ദഖല അൽ ജന്ന, ആരെങ്കിലും അവ മനഃപ്പാഠമാക്കുകയും അവയുടെ ആശയം പഠിക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്താൽ ദഖല അൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും ഒരാൾ പഠിക്കുകയും അതവൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്താൽ നിങ്ങൾ ഉറപ്പിച്ചോളവൻ സ്വർഗത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാ നാമങ്ങളും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇബാദത്തുകളുണ്ട്, അത് വിശദീകരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ദുആകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാക്കണം എന്നു പറയുന്ന തെളിവുകൾ അനേകമുണ്ട്.
ചില ഇടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിനോട് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് വിലക്കിയിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക ഫഇൻ ഫഅൽത ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ. നിനക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്തവരെ അല്ലാഹുവിന് പുറമെ നീ വിളിച്ചു പ്രാർത്ഥിക്കരുത്. നീ അങ്ങനെ ചെയ്താൽ അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ അതിക്രമികാരികളിൽ അതിക്രമികളിൽ പെട്ടുപോകുന്നതാണ്. ആരോടാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പോൾ നമ്മളോട് ഇത് എത്രമാത്രം പറയേണ്ടി വരും? അവിടുന്ന് തിന്മകളിൽ നിന്ന് പരിശുദ്ധനാണ്. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ഇതൊക്കെ കേട്ടാൽ അവർ പറയണ്ട, നിങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുന്ന നമ്മളോടാണോ ഇത് പറഞ്ഞു തരുന്നത്? നമ്മളെയാണോ നിങ്ങളിത് പഠിപ്പിക്കുന്നത്? ഞങ്ങളൊക്കെ മുസ്ലിങ്ങളല്ലാന്നാണോ നിങ്ങൾ പറയുന്നത്? സഹോദര, ചിന്തിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അല്ലാഹു പറയുന്നത്. അള്ളാഹുവിനോടൊപ്പം നീ മറ്റൊരാളെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അവിടുത്തോടത് പറയാമെങ്കിൽ നിന്നോടെന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നിന്ന് താക്കീത് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നീ എന്തുകൊണ്ടും അതിന് അർഹനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ. അല്ലാഹുവിന്റെ റസൂലെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രിക്കു ബിഹി അഹദ, ഞാൻ അവനിൽ ഒരാളെയും പങ്കു ചേർക്കുന്നതല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇക്കാര്യം കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ മനുഷ്യനായി പിറന്ന ഏതൊരു മനുഷ്യനും ഈ കാര്യം ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥനാണ്. അത് ഖുർആനിലെ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം വിളിച്ചു ദുആ ചെയ്യണം എന്ന് ബോധ്യപ്പെടുത്തുന്ന അനേകം ആയത്തുകളുണ്ട്. സമയം കുറവാണ് എന്നതുകൊണ്ട് അതിൽ ചിലത് മാത്രമാണ് ഓർമ്മപ്പെടുത്തിയത്. സഹോദരങ്ങളെ, എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരോടുള്ള ദുആ ശിർക്കാവുക? അതല്ലെങ്കിൽ ദുആ അതിൽ ശിർക്ക് സംഭവിക്കുക എപ്പോഴാണ്? മൂന്ന് സന്ദർഭങ്ങൾ പ്രധാനമായും നമുക്ക് പറയാൻ കഴിയും. ഒന്നാമത്തെ സന്ദർഭം, മരിച്ചു കിടക്കുന്നവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നതാണ്. മരിച്ചു കിടക്കുന്നവർ, മരിച്ചുപോയവർ, അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അത് അവരുടെ കബറിനടുത്ത് നിന്നാകട്ടെ, അവരുടെ കബറിന്റെ ദൂരെ നിന്നുകൊണ്ടാകട്ടെ, എവിടെ നിന്നാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ മരിച്ചു കിടക്കുന്ന ഏതെങ്കിലും ഒരാളോട് ഒരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണത്, കുഫ്രാണത്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, അവർക്ക് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ സാധിക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇനി അവർ ആ പ്രാർത്ഥന കേട്ടാൽ തന്നെയും മസ്തജാബു ലക്കും, ആ പ്രാർത്ഥനക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ അവർക്ക് സാധിക്കുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്ക്, നോക്കൂ, നിങ്ങൾ മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് ഈ ആയത്ത്. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ശിർക്ക് അതിനവർ നിഷേധിക്കുന്നതാണ്. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പോലെ നിനക്ക് കാര്യങ്ങൾ അറിയിച്ചു നൽകാൻ മറ്റൊരാളുമില്ല. അപ്പോൾ സഹോദര, മരിച്ചു കിടക്കുന്ന ഒരാളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അയാളോട് സഹായം ചോദിച്ചാൽ, അയാളോട് ദുആ ചെയ്താൽ, അയാളുടെ ജാറത്തിന് അരികിൽ പോയി അയാളോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ, ആ ജാറത്തിൽ കിടക്കുന്ന വലിയനോട് സഹായം തേടിയാൽ അത് ശിർക്കാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മഹത്വവും ശ്രേഷ്ഠതയുമുള്ള മറ്റാരാണ് മനുഷ്യരുടെ കൂട്ടത്തിലുള്ളത്? അല്ല, ദുനിയാവിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഏതെങ്കിലും ഒരു ദിവസം അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ തർക്കമുണ്ടായില്ലേ? മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം തർക്കങ്ങളുണ്ടായി. ആ തർക്കത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കിയിട്ടില്ല. ആ സന്ദർഭത്തിലെങ്കിലും അവരൊന്ന് പോയി അള്ളാഹുവിൻ്റെ റസൂലെ ഇതിലൊരു പരിഹാരം പറഞ്ഞു തരണം. അവർ പറഞ്ഞു, അവർ ചോദിച്ചോ, മുസ്ലിമീങ്ങളെ എത്രയധികം ബാധിക്കുന്ന ഒരു വിഷയമാണത്. ഏതെങ്കിലും ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികെ വന്നുകൊണ്ട് ഒരിക്കലെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ രോഗമൊന്ന് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഏതെങ്കിലും ഒരു സഹാബി ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അവിടെ ഉണ്ടായിരിക്കെ സഹാബിമാരത് ചെയ്തിട്ടില്ല എങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ളവർ ഔലിയാക്കന്മാർ, അതിൽ താഴെ വരുന്ന ആളുകൾ, സാലിഹീങ്ങൾ, ഷുഹദാക്കൾ, അവരുടെ ഖബറിനരികെ പോയിക്കൊണ്ട് നിനക്കെങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ കഴിയുക? നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ മുറിയിലാണ്, അവരുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കിയത്. ആയിഷ റളിയല്ലാഹു അൻഹ അവരും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളിൽപ്പെട്ട മറ്റൊരു വിഭാഗവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് യുദ്ധത്തിലേക്ക് വരെ നയിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ ആ ഖബറിനരികെ ചെന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ ആളുകൾ കറാമത്തിൻ്റെ കഥകളായി പറയാറുള്ളതിൻ്റെ ഖബറിൻ്റെ അരികിൽ ചെന്നു, നബിനോട് ചോദിച്ചു, നബി കൈ വർത്തേക്കിട്ടു, നബി സംസാരിച്ചു, സ്വപ്നത്തിൽ വന്നു, എന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുള്ളത് എന്നിരിക്കെ ഒരിക്കലെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ തേടിയോ? ഇല്ല, ഒരിക്കലും പോലും അതുണ്ടായില്ല. അപ്പോൾ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, മരിച്ചു കിടക്കുന്നവർ അവരാരാകട്ടെ, എത്ര വലിയവരാകട്ടെ, അവരോട് തേടുക എന്നത്, അവരോട് പ്രാർത്ഥിക്കുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്.
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ദുആ ശിർക്കാവുന്ന രണ്ടാമത്തെ ഘട്ടം, നിന്റെ കേൾവിയുടെ പരിധിയിലല്ലാത്ത ഒരാൾ അയാൾ ജീവിച്ചിരിക്കുന്നവനാകട്ടെ, മരിച്ചവനാകട്ടെ, ആരാകട്ടെ, നിന്റെ കേൾവിയുടെ പരിധിയിലില്ലാത്ത ഒരാളോട് അയാൾക്ക് സാധിക്കുന്ന കാര്യമാകട്ടെ, സാധിക്കാത്ത കാര്യമാകട്ടെ, നീ ചോദിച്ചാൽ അത് ശിർക്കാണ്. ഉദാഹരണത്തിന്, ഈ കാലഘട്ടത്തിൽ ചിലർ വിശ്വസിക്കുന്നു ഇറാഖിൽ മറമാടപ്പെട്ട ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ അൽ ജീലാനി റഹിമഹുല്ലാ, അദ്ദേഹത്തെ ഒരാൾ നമ്മുടെ ഈ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഒരാൾ വിളിച്ചാൽ, സഹായം തേടിയാൽ, അദ്ദേഹം ആ സന്ദർഭത്തിൽ തന്നെ അവൻ്റെ തേട്ടം കേൾക്കുന്നതാണ്. അവൻ വിളിക്കുന്നത് അയാൾക്ക് കേൾക്കാൻ, അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കുന്നതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ പ്രാർത്ഥിച്ചാൽ എന്ന് വിശ്വസിച്ചാൽ തന്നെയും അത് ശിർക്കാണ്. എന്തുകൊണ്ട്? എല്ലാ സന്ദർഭത്തിലും എല്ലാവരുടെയും തേട്ടം കേൾക്കാൻ കഴിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അല്ലാഹുവാണ് സമീ ആയിട്ടുള്ളവൻ, എല്ലാം കേൾക്കുന്നവനായി ഉള്ളവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ മറ്റൊരാൾക്ക് കേൾക്കാൻ കഴിയുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ കേൾവിയുടെ കാര്യത്തിൽ അവൻ അല്ലാഹുവിനെയും അവൻ്റെ സൃഷ്ടികളെയും പങ്കുചേർത്തിരിക്കുന്നതാണ് ശിർക്ക്. അതാണ് ശിർക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുള്ള ഏതെങ്കിലും ഒരു കാര്യം മറ്റൊരാൾക്ക് അതുപോലെ ഉണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചരിത്രം പരിശോധിക്കുക. സഹാബികൾ അവരിൽ പലർക്കും വിദൂര പ്രദേശങ്ങളിൽ നിന്ന് അനേക ബുദ്ധിമുട്ടുകളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് തേടിയോ? ഇല്ല. സഹായം ചോദിച്ചോ? ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് എല്ലാം കേൾക്കാൻ കഴിയില്ല എന്ന കാര്യം സഹാബികൾക്കറിയാമായിരുന്നു. എന്തിനധികം
വിശുദ്ധ ഖുർആനിൽ 58-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുജാദില ആരംഭിക്കുന്നത് എങ്ങനെയാണ്?
قد سمع الله قول التي تجادلك في زوجها
عند ഭർത്താവിന്റെ കാര്യത്തിൽ അങ്ങയുടെ അരികിൽ വന്ന് തർക്കിക്കുന്ന ആ സ്ത്രീ അവരുടെ സംസാരം അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടിരിക്കുന്നു. ഈ ആയത്തിനെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, സുബ്ഹാന മൻ വസഅ സംഉഹുൽ അസ്വാത്, സർവ ശബ്ദങ്ങളും കേൾക്കുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ആ സ്ത്രീ വന്ന് പരാതി പറയുമ്പോൾ, ഞാൻ അവിടുത്തെ അരികിലുണ്ട്, കുറച്ച് ദൂരത്തായിരിക്കുന്നുണ്ട്, എനിക്ക് അവരുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഔലിയാക്കന്മാരുടെ നേതാവാണ്.
أعلم هذه الأمة بليالي رسول الله صلى الله عليه وسلم. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രികളെ കുറിച്ച് ഏറ്റവും അറിവുള്ള ഈ ഉമ്മത്തിലെ വ്യക്തി അവരാണ്. അവിടുത്തോട് ചോദിക്കപ്പെട്ടു, മൻ അഹബ്ബു നാസി ഇലൈക്, അല്ലാഹുവിന്റെ റസൂൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ആയിഷയാണ് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര വലിയ ശ്രേഷ്ഠതയുള്ളവരാണ്! കുറച്ച് മീറ്ററുകൾക്കപ്പുറത്തേക്ക് മാറിയിരുന്നപ്പോൾ അവർക്ക് കേൾക്കുന്നില്ല. അപ്പോൾ അവർക്ക് ശേഷമുള്ളവരുടെ കാര്യം എന്തായിരിക്കും? അപ്പോൾ ജീവിച്ചിരിക്കുന്നവരാകട്ടെ, അവർ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ തന്നെയും അത് ശിർക്കായിത്തീരുന്നതാണ്. മൂന്നാമത്തെ സന്ദർഭം, ഒരാൾ അയാൾ കേൾക്കുന്ന പരിധിയിലാണ് എന്ന് വിചാരിക്കുക, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കു മാത്രം സാധിക്കുന്ന ഒരു കാര്യം അയാളോട് ചോദിച്ചാൽ അത് ശിർക്കാണ്. ഉദാഹരണത്തിന്, ഒരാൾ മറ്റൊരാളുടെ അരികിൽ ചെന്നിട്ട് നിങ്ങൾ എന്നെ ഹിദായത്തിലാക്കണം എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. കാരണം ഹിദായത്ത് നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇന്നക ലാ തഹദീ മൻ അഹ്ബബ്ത, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് ഇഷ്ടമുള്ളവരെ ഹിദായത്തിലാക്കാൻ സാധിക്കുകയില്ല. എപ്പോഴാണ് ആയത്ത് അവതരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരാളമായി സഹായിച്ച അബൂ താലിബ്, അദ്ദേഹം മരിക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് കയറി ചെന്നു. അവിടുന്ന് അയാളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പൊന്നിളാപ്പാ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. അദ്ദേഹം അത് പറഞ്ഞില്ല. അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മനഹജിലാണ്, മാർഗത്തിലാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മരിച്ചുപോയത്. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾക്ക് വേണ്ടി ഞാൻ പാപമോചനം തേടിക്കൊണ്ടേയിരിക്കും അല്ലാഹു എന്നെ വിലക്കുന്നത് വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുത്തിക്കൊണ്ടിറങ്ങിയ ആയത്തുകളിലൊന്നാണത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ ഹിദായത്തിലാക്കാൻ നബിയെ അങ്ങേക്ക് സാധിക്കുകയില്ല. പിൽക്കാലഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവ് മുസ്ലിമായി മക്കം ഫത്ഹിന്റെ സന്ദർഭത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ബൈഅത്ത് ചെയ്തു. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. എന്താണ് കരയാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, എന്റെ പിതാവ് അങ്ങേക്ക് ബൈഅത്ത് ചെയ്ത് മുസ്ലിമാകുന്നത് കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടമുണ്ടാകുക അങ്ങയുടെ പിതൃവ്യൻ അബൂ താലിബ് താങ്കളുടെ അരികിൽ വന്ന് മുസ്ലിമായിരുന്നെങ്കിൽ. പക്ഷേ അബൂ താലിബിന് ഇസ്ലാമിലേക്ക് എത്തിക്കാൻ മുസ്ലിംസ് സാധിച്ചത്, അതല്ലെങ്കിൽ പാപമോചനം ചോദിക്കുക എന്നത്, പാപങ്ങൾ പുറത്തു നൽകണേ എന്ന് ചോദിക്കുക എന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമുള്ള കാര്യമാണ്. ولا يغفر الذنوب الا الله, الله والله പാപങ്ങൾ പൊറുക്കുന്നവനായി മറ്റൊരാളുമില്ല. ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരോട് എന്റെ പാപങ്ങൾ പുറത്തു നൽകണേ എന്ന് പറഞ്ഞാൽ അവൻ അതോടുകൂടി മുശ്രിക്കാകുന്നതാണ്. നാട്ടിൽ പ്രചാരത്തിലുള്ള മാല മൗലീദുകളിൽ ഒരു വാക്ക് ഇപ്രകാരമാണ്, ഇർതകബിതു അലൽ ഖതാ ഗൈറ ഹസ്റൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നാട്ടിൽ വലിയ പ്രചാരത്തിലുള്ള മാലകളിൽ ഒന്നിലെ വരിയാണത്. എന്താണ് ആ വരിയുടെ അർത്ഥം? ഇർതകബ്തു അലൽ ഖഫാ, ഞാനിതാ ധാരാളക്കണക്കിന് തിന്മകൾ ചെയ്തു കൂട്ടിയിരിക്കുന്നു,
ഗൈറ ഹസ്റിൻ വഅദദ്, അതിന് എണ്ണമോ അതിന് ക്ലിപ്തപ്പെടുത്താവുന്ന കണക്കുകളോ ഇല്ല. എണ്ണമില്ലാത്ത തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ലക അഷ്കൂ ഫീഹിയ, ഈ തിന്മകളുടെ കാര്യം നബിയെ ഞാൻ അങ്ങയോടാണ് ആവലാതി പറയുന്നത്. നോക്കൂ, നിങ്ങൾ ആ വാക്ക് നോക്കൂ, ലക അഷ്കൂ ഫീഹിയ സയ്യിദി ഖൈറ നബി, നബിമാരിൽ ഏറ്റവും ഉത്തമനായവരെ അങ്ങയോടാണ് ഞാനിതാ എന്റെ ആവലാതികൾ ബോധിപ്പിക്കുന്നത്. മാലയിലെ വരിയാണ്. നോക്കൂ നിങ്ങൾ ആ വാക്ക്, അതിന് ഘടകവിരുദ്ധമായ വാക്ക് നിങ്ങൾക്ക് ഖുർആനിൽ കാണാം. യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വാക്കാണ്, ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. മാലയിൽ പറഞ്ഞത് എന്താണ്? ലക അഷ്കൂ, നബി അങ്ങയോട് ഞാൻ ആവലാതി പറയുന്നു. യാഖൂബ് നബി പറഞ്ഞ വാക്ക് എന്താണ്? ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, ഞാൻ എന്റെ ആവലാതി പറയുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്. സഹോദരങ്ങളെ ചിന്തിക്കുക, നന്നായി ആലോചിക്കുക. ഇത് നമ്മുടെ പരലോകത്തിന്റെ കാര്യമാണ്. ഈ വാക്കുകൾ ഖുർആനിൽ, ഈ വാക്കിന് അതിന്റെ പകുതി കാണാവുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷക്കണക്കിന് ഹദീസുകളിൽ ഏതെങ്കിലും ഒരു ഹദീസിൽ ഈ വാക്കിന്റെ പകുതിയാണ് എന്ന് പറയാവുന്ന ഒരു വാക്ക് നിങ്ങൾക്ക് കാണാനുണ്ടോ? സഹോദരങ്ങളെ, നാം ഗൗരവത്തിൽ പഠിക്കേണ്ട പാഠങ്ങളിലൊന്നാണിത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് മാത്രം ചോദിക്കേണ്ട ഒരു കാര്യം, അല്ലാഹു അല്ലാത്തവരോട് ഒരാൾ ചോദിച്ചാൽ അത് ശിർക്കാണ്. ചില ആളുകൾ പരിഹസിച്ചുകൊണ്ട് പറയും, അങ്ങനെ അല്ലാഹുക്ക് മാത്രം കഴിയുന്ന കാര്യം ഏതാണെന്ന് നിങ്ങൾക്ക് വല്ല ലിസ്റ്റുണ്ടോ? സഹോദരങ്ങളെ, ഇത് ദീനാണ്, പരിഹസിക്കാൻ പാടുള്ള കാര്യമല്ല. പരിഹാസം അവിടെ നിൽക്കട്ടെ, മറുപടിയായി പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവനു സാധിക്കുന്നതാണ് എന്ന് ഖുർആനിൽ അറിയിച്ച, ഹദീസുകളിൽ അറിയിച്ച, അതിന് സമാനമായ എന്തൊരു കാര്യമുണ്ടോ അത് നീ ചോദിക്കേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണ്. നബിമാർ തേടിയ, റസൂലുകൾ പ്രാർത്ഥിച്ച, ഔലിയാക്കന്മാർ തേടിയ ആ റബ്ബിനോട് നീയും പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാ, ഇതിൽ ഇനി ഇസ്തിആനത്ത് എന്ന ഒരു വിഷയം വരാനുണ്ട്. ആ സന്ദർഭത്തിൽ കൂടുതൽ നമുക്ക് വിശദീകരിക്കാം. വഹാദ വല്ലാഹു തആല أعلم بالصواب، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.